2020 February 27 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. കലാപത്തിന് വഴിവെച്ചത് കെടുകാര്യസ്ഥത. ഡൽഹിയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ഞായറാഴ്ച ആരംഭിച്ച കലാപം ശമനമില്ലാതെ തുടരുകയാണ്. പൌരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് തുടങ്ങിയതെങ്കിലും വളരെ പെട്ടെന്നാണ് അതിന് ഒരു വർഗീയ ഛായ കൈവന്നത്. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും കലാപം രൂക്ഷഭാവം കൈവരിച്ചത് വർഗീയവാദികളുടെ ഒത്താശയോടുകൂടിയാണ്. കലാപം ആരംഭത്തിലെ അടിച്ചമർത്തുന്നതിൽ ഡൽഹി ഭരണകൂടത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വീഴ്ചയാണ് 27 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് നിസ്സംശയം പറയാം. കലാപത്തിൽ അഗ്നിക്കിരയാക്കപ്പെട്ട വസ്തുവകകളുടെ നഷ്ടം കോടാനുകോടികൾ വരും. 60 പോലീസുകാരുൾപ്പെടെ 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ പോലും ആക്രമിക്കപ്പെട്ടു. മുമ്പൊരിക്കലും കാണാത്ത വിധത്തിൽ കലാപകാരികൾ പലയിടത്തും തോക്കുകൾ ഉപയോഗിച്ചാണ് എതിരാളികളെ നേരിട്ടത്. പരിക്കേറ്റവരിൽ ചിലർക്ക് വെടിയേറ്റിരുന്നു. കടകളും വ്യാപാര കേന്ദ്രങ്ങളും മാത്രമല്ല അനവധി വീടുകളും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. നാശനഷ്ടങ്ങളേറെയും സംഭവിച്ചത് പതിവുപോലെ സമൂഹത്തിലെ നിർധനരും സാധാരണക്കാരുമായ ആൾക്കാർക്കാണ്. അന്ത്യയാവുമ്പോൾ കയറിക്കിടക്കാൻ കൂരയില്ലാതായവർ അനവധിയാണ്. പൌരാവകാശ നിയമം എന്തെന്നുപോലും അറിയാത്ത വെറും പാവപ്പെട്ട മനുഷ്യരാണവർ. അക്രമികളുടെ തേർവാഴ്ച അപ്പാടെ പോലീസിന്റെ കൺമുന്നിലായിരുന്നു എന്നതാണ് പേടിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം. ഭരണകൂടങ്ങളും നീതിപീഠങ്ങളുമൊക്കെ യഥാസമയം ഇടപെട്ടിരുന്നുവെങ്കിൽ തടയാമായിരുന്ന കലാപമാണിത്. ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഷഹീൻബാഗിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആഴ്ചകളായി ജനക്കൂട്ടം റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുകയായിരുന്നു. അതിനു മുൻപ് ഇതേ വിഷയത്തിൽ ജാമിയ മിലിയ സർവകലാശാലയിലും JNU സംഘടിതമായ ആക്രമണങ്ങൾ നടന്നു. വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചുള്ള ആശങ്ക അന്നേ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഷഹീൻബാഗിൽ പൌരത്വ നിയമാനുകൂലികൾ സൃഷ്ടിച്ച പ്രകോപന പ്രസംഗങ്ങളാണ് അപ്രതീക്ഷിതമായ സംഘർഷത്തിലേക്കും പിന്നീട് വൻതോതിലുള്ള കലാപത്തിലേക്കും വഴിമാറിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രഭരണാധികാരികൾ തിരക്കിലായതിനാൽ ഡൽഹിയുടെ ഒരു ഭാഗം അക്രമികളുടെ പിടിയിലമർന്നിട്ടും ഉചിത നടപടികളെടുക്കാൻ കഴിഞ്ഞില്ല. ക്രമസമാധാനം ഇതുപോലെ തകർന്ന് തരിപ്പണമായിട്ടും സമയത്തിന് ഇടപെടാൻ മടിച്ചുനിന്ന ഒരു സന്ദർഭം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഭരണാധികാരികളുടെ കൈകാലുകൾ എവിടെയോ തളച്ചിടപ്പെട്ടതായ പ്രതീതി ഉളവാക്കുന്നതാണ് ഡൽഹിയിലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ. സ്ഥിതിഗതികൾ പൂർണമായും കൈവിട്ടുപോകുമെന്ന് കണ്ടപ്പോഴാണ് ചൊവ്വാഴ്ച രാത്രിയോടെ ഉറച്ച ചില നടപടികൾക്ക് അധികാരികൾ മുതിർന്നത്. കലാപബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനകളെ വിന്യസിക്കുകയും പുതിയ പോലീസ് കമ്മീഷണറെ നിയോഗിക്കുകയും കർഫ്യൂവും നിരോധനാജ്ഞയും പ്രഖ്യാപിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള നീക്കമുണ്ടാവുകയും ചെയ്തത് അപ്പോഴാണ്. ഇതൊക്കെ രണ്ടു ദിവസം മുൻപും ചെയ്യാമായിരുന്ന കാര്യങ്ങളാണ്. 1984 ഡൽഹി കലാപം മനസ്സിലുള്ളവർ അതീവ ഭീതിയോടെയാണ് ഇപ്പോഴത്തെ സംഭവഗതികൾ വീക്ഷിക്കുന്നത്. ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട സിഖ് വിരുദ്ധ കലാപം ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനാണ് അപഹരിച്ചത്. അത്തരത്തിലൊരു ദുരനുഭവം ഇക്കാലത്ത് ഉണ്ടാകാൻ ഇടയില്ലെങ്കിലും അങ്ങേയറ്റം കരുതലെടുത്തില്ലെങ്കിൽ വർഗീയ സംഘർഷത്തിന്റെ വിഷവിത്തുകൾ നോക്കി നിൽക്കെ തന്നെ പൊട്ടിമുളച്ച് സർവനാശിയായ വൻമരമായി മാറാൻ ഇടയുണ്ട്. അക്രമികൾ തെരുവുകളിൽ പരസ്യമായി കണ്ണിൽ കണ്ടതെല്ലാം തല്ലിത്തകർക്കുന്നതും വാഹനങ്ങൾ കത്തിക്കുന്നതും ജാതീയമായി ആളുകളെ നേരിടുന്നതും മറ്റും വർഗീയഭ്രാന്തിന്റെ ലക്ഷണങ്ങളാണ്. ഉരുക്കുമുഷ്ടികൊണ്ടുതന്നെ നേരിട്ടില്ലെങ്കിൽ കലാപത്തി രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും പടരുമെന്ന അപകടം കൂടിയുണ്ട്. ഏറെ വൈകിയാണെങ്കിലും ഭരണകൂടങ്ങൾ ഉണർവ് കാണിച്ചു തുടങ്ങിയത് ആശ്വാസകരമാണ്. സംഘർഷം ശമിപ്പിക്കാനും പുനരധിവാസത്തിനുമുള്ള നടപടികളും ഇതിനൊപ്പം തുടങ്ങണം. വർഗീയ വിഷം ചീറ്റുന്ന ഉത്തരവാദിത്ത ബോധമില്ലാത്ത നേതാക്കളെ നിയന്ത്രിക്കാൻ എല്ലാ പാർട്ടികൾക്കും ചുമതലയുണ്ട്. ഷഹീൻബാഗിൽ നാക്കിന് നിയന്ത്രണമില്ലാത്ത ഒരു BJP നേതാവിന്റെ ജൽപ്പനങ്ങളാണ് കലാപത്തിന് തുടക്കമിട്ടതെന്ന കാര്യം മറന്നുകൂടാ. ഇതുപോലുള്ള സാമൂഹ്യദ്രോഹികൾ സ്വന്തം പാർട്ടിക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ വലിയ ഭീഷണിയാണെന്ന സത്യം ഏവരും തിരിച്ചറിയണം. അസ്വസ്ഥതയുടെ വിത്ത് വിതച്ച് കലാപമായി കൊയ്യാനുള്ള ഏതൊരു നീക്കവും മുളയിലെ നുള്ളിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടിവരും. ഡൽഹി കലാപം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് അതാണ്.